യേശുക്രിസ്തുവിൻ്റെ കാലത്തെ യഹൂദ മതവിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ഓഡിയോ സന്ദേശം. യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായും നാല് മതവിഭാഗങ്ങളുണ്ടായിരുന്നു. അവർ സദൂക്യർ, പരീശന്മാർ, ശാസ്ത്രിമാർ, എസ്സൻസ് എന്നിവരായിരുന്നു. ഇവരെ കൂടാതെ രണ്ട് രാഷ്ട്രീയ വിഭാഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇവരെ എരിവുകാരെന്നും സിക്കാരി എന്നും വിളിച്ചിരുന്നു. വിവിധ യഹൂദ മതവിഭാഗങ്ങളിൽ സദൂക്യർ, ശാസ്ത്രിമാർ, പരീശന്മാർ എന്നിവരുമായി യേശു ഭിന്ന അഭിപ്രായത്തിലായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ സാക്ഷിക്കുന്നു. യേശുവുമായി വാദപ്രതിവാദത്തിനും എസ്സൻസ് വിഭാഗക്കാർ വന്നിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ എസ്സൻസ് എന്ന വിഭാഗത്തിലെ അംഗമായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. സദൂക്യർ, പരീശന്മാർ, എസ്സൻസ് എന്നിവർ പ്രബലമായ മതവിഭാഗങ്ങളായി ഉദയം ചെയ്തത് ഹാസ്മോനിയൻ ഭരണകാലത്താണ്. BC 142 മുതൽ 63 വരെ യഹൂദിയെ ഭരിച്ചിരുന്ന രാജവംശമാണ് ഹാസ്മോനിയൻ രാജവംശം. ഇവർ നാലു കൂട്ടർക്കുമിടയിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സദൂക്യരും പരീശന്മാരും ഹാസ്മോനിയൻ രാജവംശത്തെ അനുകൂലിച്ചിരുന്നില്ല എന്ന് കരുതപ്പെടുന്നു. അക്കാലത്ത് അവർ എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നു, എന്നാൽ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ സമൂഹത്തിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു മതവിഭാഗമായിരുന്നു സദൂക്യർ. ഇവരുടെ രൂപീകരണത്തെക്കുറിച്ചോ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചോ അധികം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. ചാവുകളിൽ ചുരുളുകളിൽ സദൂക്യരെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട്. യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസഫസിൻ്റെ രചനകൾ, പുതിയ നിയമം, AD 2 യഹൂദ റവിമാരുടെ കൃതികൾ എന്നിവയിൽ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം സദൂക്യരെ വിമർശന ബുദ്ധിയാ കാണുന്നവയാണ്. അതിനാൽ ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യത ഉള്ളതായിരിക്കണമെന്നില്ല. സദൂക്യർ എഴുതിയ യാതൊരു കൃതികളും യെരുശലേം ദൈവാലയത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അവശേഷിക്കുന്നില്ല. അവരുടെ രചനകൾ ആലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ നശിച്ചു പോയിരിക്കാം. സദൂക്യർ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ കാലം മുതൽ ദൈവാലയത്തിലെ പുരോഹിത വർഗമായിരുന്നു. സദൂക്യർ എന്ന പേര് BC 10 ദാവീദ്, ശലോമോൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് മഹാപുരോഹിതനായിരുന്ന സാദോക്ക് എന്ന വ്യക്തിയിൽ നിന്നും ഉളവായത് ആയിരിക്കാം. സാദോക്കായിരുന്നു ശലോമോന്റെ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ആദ്യത്തെ മഹാപുരോഹിതൻ. നീതി എന്നർത്ഥമുള്ള എബ്രായ പദത്തിൽ നിന്നാണ് സാദോക്ക് എന്ന പേര് ഉണ്ടായത്. യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ സമൂഹത്തിൽ സദൂക്യർക്ക് വളരെ സ്വാധീനമുണ്ടായിരുന്നു. അവരെല്ലാവരും സമ്പന്നരും ചിലർ വ്യാപാരികളും സമൂഹത്തിലെ കുലീനന്മാരും യഹൂദന്മാർക്കിടയിൽ പ്രബലരും രാഷ്ട്രീയമായി സ്വാധീനമുള്ളവരും ആയിരുന്നു. യെരുശലേമിലെ ന്യായാധിപ സംഘത്തിലെ മുഖ്യ പങ്കും സദൂക്യരായിരുന്നു. ദൈവാലയത്തിലെ മഹാപുരോഹിതൻ പോലെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതും അവരായിരുന്നു. അവർ സാധാരണക്കാരുമായി അധികം ഇടപഴകാറില്ലാതിരുന്നതിനാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. യഹൂദ സമൂഹത്തിലെ കുലീനർ എന്ന നിലയിൽ റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുമായി സദൂക്യർ സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്നു. അതിനാൽ അവർ ശത്രുക്കളുടെ പക്ഷം കൂടുന്നവരാണ് എന്ന വിമർശനം മറ്റു വിഭാഗക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ റോമൻ ഭരണകൂടം ഒരിക്കലും ആലയത്തിലെ ആചാരങ്ങളെ മലിനമാക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യരുത് എന്ന നിർബന്ധം സദൂക്യർക്ക് ഉണ്ടായിരുന്നു. അതിനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ അവർ നടത്തിയിരുന്നു. ചില കാര്യങ്ങളിൽ സദൂക്യരും പരീശന്മാരും ഏക അഭിപ്രായമുള്ളവരായിരുന്നു. എബ്രായ തിരുവെഴുത്തുകളിൽ വെളിപ്പെട്ടിരിക്കുന്ന അബ്രഹാമിൻ്റെ ദൈവം ഏക ദൈവമാണ് എന്നും അവനാണ് സർവപ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചത് എന്നും അവർ രണ്ടു കൂട്ടരും വിശ്വസിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ചാൽ ദൈവം അവരെ സംരക്ഷിക്കും, പ്രമാണങ്ങൾ ലംഘിച്ചാൽ സംരക്ഷണം ഇല്ലാതെയാകും എന്നിങ്ങനെ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പൊതുവായ ഈ വിശ്വാസങ്ങൾക്ക് വെളിയിൽ പരീശന്മാരും സദൂക്യരും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. മതപരമായ സദൂക്യർ ഉപദേശങ്ങളിൽ യാഥാസ്ഥിതികരായിരുന്നു. എന്നാൽ പരീശന്മാർ യഹൂദ സമൂഹത്തിലേക്കുള്ള ഗ്രീക്ക് സംസ്കാരത്തിന്റെ അധിനിവേശത്തെ എതിർത്തപ്പോൾ സദൂക്യർ അതിനോട് മൃദു സമീപനം സ്വീകരിച്ചു. എഴുതപ്പെട്ട ദൈവവചനം മാത്രമേ സദൂക്യർ വിശ്വാസത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നുള്ളൂ. യഹൂദന്മാരുടെ വായ്മൊഴി പാരമ്പര്യങ്ങളെ അവർ വിശ്വസിച്ചിരുന്നില്ല. സദൂക്യർ മോശ എഴുതിയ ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള പുസ്തകങ്ങളുടെ ആധികാരികത കാത്തുസൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നു. അവർ എഴുതപ്പെട്ട ന്യായപ്രമാണങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തെ സ്വീകരിച്ചു. മനുഷ്യരുടെ ദൈനംദിന കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ മനുഷ്യരുടെ പുനരുത്ഥാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. ന്യായപ്രമാണ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നതിനാൽ മരണാനന്തര ജീവിതത്തിലും മരണത്തിന് ശേഷം ലഭിക്കുന്ന പ്രതിഫലത്തിലോ ശിക്ഷയിലോ അവർ വിശ്വസിച്ചിരുന്നില്ല. ദൂതന്മാരും ഭൂതാത്മാക്കളും ജീവിക്കുന്ന ആത്മീയ മണ്ഡലം ഉണ്ട് എന്നതിലും സദൂക്യർ വിശ്വസിച്ചിരുന്നില്ല. ദൈവാലയത്തിലെ ആചാരങ്ങളിലായിരുന്നു അവരുടെ മുഖ്യ ശ്രദ്ധ. മോശയുടെ ന്യായപ്രമാണം, ദൈവാലയത്തിലെ യാഗങ്ങൾ എന്നിവ കർശനമായി പാലിക്കണമെന്ന ഉപദേശം അവർക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മുൻനിർണയം എന്ന ആശയത്തെ അവർ നിരാകരിച്ചു. ദൈവം തിന്മ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ട് എന്നതിനാൽ നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുവാൻ കഴിയും. അവർ മരിച്ചവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന ഇടമായ ഷെയോളിൽ വിശ്വസിച്ചിരുന്നു എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുക, ആഭ്യന്തര വിഷയങ്ങളിലെ ഭരണനിർവഹണം, ന്യായാധിപസംഘത്തിൽ അംഗമായിരിക്കുക, കരം പിരിക്കുക, സൈന്യത്തെ ശക്തീകരിക്കുകയും നയിക്കുകയും ചെയ്യുക, റോമൻ സാമ്രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടുപോവുക, ആഭ്യന്തര പരാതികൾ പരിഹരിക്കുക എന്നിവ സദൂക്യയുടെ ഉത്തരവാദിത്തമായിരുന്നു. ന്യായാധിപസംഘത്തിലെ ഭൂരിപക്ഷം പേരും സദൂക്യർ ആയിരുന്നു. യഹൂദ സമൂഹത്തിലെ മറ്റെല്ലാ മതവിഭാഗക്കാരെയും സംശയത്തോടെ മാത്രമേ അവർക്ക് നോക്കിക്കണ്ടുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും അവർ എതിർത്തിരുന്നു. മറ്റു വിഭാഗക്കാർ ദൈവാലയത്തിലെ ആരാധനയിൽ കൈകടത്തുവാനുള്ള അവസരം റോമാക്കാർക്ക് നൽകും എന്ന് സദൂക്യർ ഭയപ്പെട്ടിരുന്നു. അവർ മതകാര്യങ്ങളിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും ജീവിതം മലിനമായിരുന്നു. പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊടുക്കുമെന്ന് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നുണ്ട്. അവരുടെ ദുരുപദേശങ്ങളെക്കുറിച്ചാണ് യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. രണ്ടാമത്തെ യഹൂദ ദേവാലയത്തിൻ്റെ കാലയളവിൽ 70 യെരുശലേമിലെ യഹൂദ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത് വരെ അവർ യഹൂദ സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വിഭാഗമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈന്യം ദൈവാലയം നശിപ്പിച്ചതിന് ശേഷം സദൂക്യർ ഇല്ലാതെയായി. ആലയമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് പ്രസക്തിയില്ല. അതിനുശേഷം അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പൊടുന്നനവേ ഇല്ലാതെയായി. 1st century യഹൂദ സമൂഹത്തിലെ 2 പ്രബലമായ വിഭാഗമായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും. ശാസ്ത്രിമാർ അക്കാലത്തെ പണ്ഡിത ഗണമായിരുന്നു. ഗ്രമാറ്റേഴ്സ് എന്ന ഗ്രീക്ക് പദത്തെയാണ് പുതിയ നിയമത്തിൽ ശാസ്ത്രിമാർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം എഴുത്തുകാരൻ എന്നാണ്. ശാസ്ത്രിമാർ ഉപദേഷ്ടാക്കളും നിയമവിദഗ്ധരുമായിരുന്നു. പഴയ നിയമ ന്യായപ്രമാണങ്ങളിലും മറ്റ് എബ്രായ നിയമ രചനകളിലും അവർ പണ്ഡിതർ ആയിരുന്നു. വിവാഹരേഖ, വിവാഹമോചനരേഖ, വായ്പാ ഉടമ്പടികൾ, പിന്തുടർച്ചാവകാശം, ഭൂമിയുടെ കൈമാറ്റം, പണയപ്പെടുത്തൽ എന്നിങ്ങനെ എല്ലാ വിധത്തിലുമുള്ള നിയമപരമായ രേഖകൾ തയ്യാറാക്കിയിരുന്നത് ശാസ്ത്രിമാരായിരുന്നു. അവർ യഹൂദ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും അവയ്ക്ക് വിശദീകരണങ്ങൾ എഴുതുകയും ചെയ്തു. അവരുടെ ജ്ഞാനം, സമർപ്പണം, നിയമപാലനത്തോടുള്ള അനുസരണം എന്നിവ കാരണം യഹൂദ സമൂഹം അവരെ ബഹുമാനിച്ചിരുന്നു. ഇസ്രായേലിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്ന പഴയ നിയമകാലത്ത് ശാസ്ത്രിമാരുടെ ജോലി ചരിത്രവും നിയമങ്ങളും എഴുതി സൂക്ഷിക്കുക, തിരുവെടുത്തുകളുടെ പകർപ്പ് എഴുതി ഉണ്ടാക്കുക എന്നിവയായിരുന്നു. എന്നാൽ യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിലായിരുന്ന കാലത്ത് അവരുടെ ഇടയിൽ പ്രവാചകന്മാരുടെ എണ്ണം കുറഞ്ഞു വന്നു. ഈ വിടവിൽ ശാസ്ത്രിമാർ ഉപദേശകരും തിരുവെടുത്തുകളുടെ വ്യാഖ്യാതാക്കളുമായി പ്രവർത്തിച്ചു. പ്രവാസത്തിലായിരുന്ന യഹൂദന്മാരുടെ ആത്മീയ ജീവിതവും ദൈവവിശ്വാസവും ദേശീയതയും കാത്തുസൂക്ഷിക്കുവാൻ ശാസ്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ സഹായിച്ചു. മോശയുടെ ന്യായപ്രമാണം, യഹൂദ ജനത്തിൻ്റെ ചരിത്രം എന്നിവ പഠിപ്പിക്കുവാൻ അവർ ചെറിയ കൂട്ടങ്ങളെ ക്രമീകരിച്ചു. പ്രവാസത്തിൽ നിന്നും തിരികെ സ്വന്തം ദേശത്തേക്ക് വന്ന യഹൂദന്മാരിൽ അധികം പേർക്കും എബ്രായ ഭാഷ ആഴത്തിൽ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. ചിലർ അരാമിയ കൽദേയ ഭാഷകൾ സംസാരിക്കുന്നവരായി മാറിയിരുന്നു. അതിനാൽ ന്യായപ്രമാണങ്ങളെ വിശദീകരിക്കുവാൻ അവർ ശാസ്ത്രിമാരെ ആശ്രയിച്ചു. അതിനാൽ ശാസ്ത്രിമാർ പരസ്യമായി തിരുവെഴുത്തുകൾ വായിച്ച് കേൾപ്പിക്കുകയും ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ഇങ്ങനെ പ്രവാസത്തിന് ശേഷം ശാസ്ത്രിമാരുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇതിനൊരു ഉദാഹരണമാണ് പഴയനിയമത്തിലെ എസ്ര എന്ന ശാസ്ത്രി. നെഹെമ്യാവ് 8-ാം അധ്യായത്തിൽ എസ്ര എല്ലാ ഇസ്രായേൽ ജനത്തെയും ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയനിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ശാസ്ത്രി എസ്ര ആണ്. അദ്ദേഹം അഹരോന്റെ പിൻതലമുറയപ്പെട്ട ഒരു പുരോഹിതൻ കൂടിയായിരുന്നു. യഹൂദന്മാരുടെ ബാബേൽ പ്രവാസ കാലത്തും അവർ സ്വന്തം ദേശത്തേക്ക് തിരികെ വന്നതിന് ശേഷവും അദ്ദേഹം അവർക്കിടയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. ആദ്യകാലങ്ങളിൽ ശാസ്ത്രിമാരിൽ ഭൂരിപക്ഷവും പുരോഹിതന്മാരായിരുന്നു. അതായത് ഗ്രീക്ക് സംസ്കാരത്തിന്റെ സ്വാധീനത്തിൽ പിന്നീട് ശാസ്ത്രിമാരുടെ ഇടയിൽ പുരോഹിതന്മാർ അല്ലാത്തവരുടെ എണ്ണം കൂടി വന്നു. ക്രമേണ അവർ ഉപദേഷ്ടക്കന്മാരായും തത്വചിന്തകരും പവർപ്പെടുത്തുകാരും വ്യാഖ്യാതാക്കളും നിയമജ്ഞരുമായി മാറി. മക്കാബിയൻ ഭരണകാലത്ത് ശാസ്ത്രിമാർ സമൂഹത്തിൽ സ്വാധീനമുള്ളൊരു കൂട്ടരായി. അവർ ജ്ഞാനമുള്ളവരും ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാരുമായിരുന്നു. അവർക്ക് രാജ്യഭരണത്തിലും പങ്ക് ലഭിച്ചു. തിരുവെഴുത്തുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ശാസ്ത്രിമാരുടെ കടമയായിരുന്നു. അവരത് സൂക്ഷ്മതയോടെ പകർത്തി എഴുതുകയും പകർപ്പുണ്ടാക്കുകയും ചെയ്തു. പകർപ്പിന്റെ കൃത്യത ഉറപ്പുവരുത്തുവാനായി അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും എണ്ണു നോക്കുക അവരുടെ രീതിയായിരുന്നു. പകർപ്പുകളിൽ പിശകുകൾ ഇല്ലാതിരിക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ന്യായപ്രമാണത്തെ അതിൻ്റെ ഉപദേശങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ആഴമായി പഠിപ്പിക്കുക അവരുടെ പതിവായിരുന്നു. പ്രശസ്തരായ ശാസ്ത്രിമാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. ന്യായദിവസംഘത്തിൽ അവർ അംഗങ്ങളായിരുന്നു. അക്കാലത്ത് എല്ലാ ഗ്രാമത്തിലും ഒരു ശാസ്ത്രിയെങ്കിലും ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരുടെ സേവനം സൗജന്യമായിരുന്നു. അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവർ തന്നെ കണ്ടെത്തണം. തിരുവെഴുത്തുകളെ പഠിപ്പിക്കുക എന്നത് പ്രധാന തൊഴിലിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്ന സൗജന്യ സേവനമായിരുന്നു. ശാസ്ത്രിമാർ പരീശന്മാരെ പോലെ ഒരു ക്രമീകരിക്കപ്പെട്ട കൂട്ടമായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ഗ്രാമങ്ങളിൽ ജീവിച്ചവരുണ്ടായിരുന്നു എങ്കിലും പ്രധാനമായും അവർ യെരുശലേമിൽ പുരോഹിതന്മാരോട് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ന്യായപ്രമാണവും നിയമങ്ങളും യഹൂദ സംസ്കാരവും നല്ലതുപോലെ അറിയാമെന്നതിനാൽ യെരുശലേമിലെ ന്യായാധിപ സംഘത്തിലും ശാസ്ത്രിമാർ അംഗങ്ങളായിരുന്നു. സാധാരണയായി പുരോഹിതന്മാരോടും മറ്റും മത രാഷ്ട്രീയ നേതാക്കന്മാരോടും സമ്പന്നരോടും ഇവർ കൂറുള്ളവർ ആയിരുന്നു. പുതിയ നിയമകാലത്ത് മാതൃകയില്ലാത്ത ശാസ്ത്രിമാരും നല്ലവരായ ശാസ്ത്രിമാരും ഉണ്ടായിരുന്നു. അപ്പോസ്തല പൗലോസിനൊപ്പം പ്രവർത്തിച്ച ഒരു ശാസ്ത്രിയെക്കുറിച്ച് റോമർ കെഴുതിയ ലേഖനത്തിൽ പരാമർശമുണ്ട്. ശാസ്ത്രിമാരും യേശുവും തമ്മിൽ പലപ്പോഴും സംഘർഷമുണ്ടായിരുന്നു. അക്ഷരങ്ങളുടെ കൃത്യതയിൽ അതീവ ശ്രദ്ധ കൊടുത്തിരുന്ന ശാസ്ത്രിമാർ അതിൻ്റെ ആത്മാവിനെ മറന്നുകളഞ്ഞു. അതായിരുന്നു അവരുടെ പ്രധാന കുറവ്. അവർ ന്യായപ്രമാണത്തിന് നൽകിയ വ്യാഖ്യാനങ്ങളും കൂട്ടിച്ചേർത്ത വിശദീകരണങ്ങളും കാലക്രമേണ ന്യായപ്രമാണത്തെക്കാൾ പ്രധാനപ്പെട്ടതായി മാറി. ഇതാണ് യേശുവും ശാസ്ത്രിമാരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാരണം. ശാസ്ത്രിമാരുടെ തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനങ്ങൾ ദൈവജനത്തെ യഥാർത്ഥത്തിൽ ദുർബലമാക്കി. അതിനെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും യേശു ക്രിസ്തു എതിർത്ത് സംസാരിച്ചു. ശാസ്ത്രിമാരുടെ നീതി ദൈവരാജ്യം കൈവശമാക്കുവാൻ മതിയായതല്ല എന്ന് യേശു ഗിരിപ്രഭാഷണ വേളയിൽ പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ മുഖ്യപങ്കും ശാസ്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളും ദൈവത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്നത് ആയിരുന്നു. മത്തായി 23-ൽ യേശുക്രിസ്തു ശാസ്ത്രിമാരെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് കാണാം. ശാസ്ത്രിമാർ കപടഭക്തിക്കാരായിരുന്നു എന്നതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആരോപണം. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീശന്മാരോടൊപ്പം അവരെ പലപ്പോഴും കാണപ്പെട്ടുവെങ്കിലും എല്ലാ പരീശന്മാരും ശാസ്ത്രിമാരായിരുന്നില്ല. ചില ശാസ്ത്രിമാർ പരീശന്മാരായിരുന്നുവെങ്കിലും എല്ലാ പരീശന്മാരും ശാസ്ത്രിമാർ ആയിരുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ചുരുക്കം ചില ശാസ്ത്രിമാരുണ്ടായിരുന്നു എങ്കിലും അവരിൽ ഭൂരിപക്ഷവും അവനെ എതിർത്തു. യേശുവിൻ്റെ ക്രൂശീകരണത്തിലും അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭയെ പീഡിപ്പിക്കുന്നതിലും ശാസ്ത്രിമാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. സ്തേഫാനോസിന്റെ മരണത്തിലും ശാസ്ത്രിമാർക്ക് പങ്ക് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദന്മാരിടയിലുണ്ടായിരുന്ന 4 മതവിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരീശന്മാരായിരുന്നു. പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. BC 515 മുതൽ AD 70 വരെയുള്ള 2 ദൈവാലയ കാലത്ത് യഹൂദന്മാരുടെ പ്രബലരായി നിലനിന്നിരുന്ന ഒരു മതവിഭാഗമായിരുന്നു പരീശന്മാർ. അവരാണ് ഇന്നത്തെ യഹൂദമതത്തിൻ്റെ മുൻ തലമുറ ആത്മീയ ആചാര്യന്മാർ. പരീശന്മാർ മതപരമായി യാഥാസ്ഥിതികരായിരുന്നു. സദൂക്യർ പുരോഹിതന്മാരും സമൂഹത്തിലെ കുലീനന്മാരും അടങ്ങിയ ഒരു വിഭാഗമായിരുന്നുവെങ്കിൽ പരീശന്മാർ സാധാരണക്കാരുടെയും സമ്പന്നരല്ലാത്ത പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു. സാധാരണക്കാർ അവരെ അംഗീകരിക്കുകയും ബഹുമാനത്തോടെ കാണുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരു കൂട്ടരായിരുന്നു പരീശന്മാർ. ഹാസ്മോനിയൻ രാജവംശത്തിന്റെ ആരംഭം കുറിച്ച മക്കാബിയൻ കലാപത്തിന് ശേഷം ഏകദേശം 165-160 BC ഒരു പ്രത്യേക വിഭാഗമായി പരീശന്മാർ രൂപപ്പെടുന്നത്. ഗ്രീക്ക് സാമ്രാജ്യമായിരുന്ന സെലൂസി രാജവംശത്തിനെതിരെയാണ് ഹാസ്മോനിയൻ കലാപം ഉടലെടുത്തത്. ഹാസ്മോനിയൻ രാജവംശം ദാവീദിന്റെ പിന്തുടർച്ച ആയിരുന്നില്ല. അവർക്ക് ശലോമോന്റെ കാലത്തെ മഹാപുരോഹിതനായിരുന്ന സാദോക്കിന്റെ പിന്തുടർച്ചയും ഇല്ലായിരുന്നു. ഇതാണ് അക്കാലത്ത് യഹൂദ സമൂഹത്തിൽ ചില വിഭാഗങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം. യേശുവിന്റെ കാലത്ത് ഏകദേശം 6,000 പരീശന്മാരും 4,000 എസൻസുകാരും ഉണ്ടായിരുന്നു. സദൂക്യർ എണ്ണത്തിൽ പരീശന്മാരെക്കാൾ കുറവായിരുന്നു. പരീശന്മാരെ ഒരു ആത്മീയ സമൂഹം, സാഹോദര്യം എന്നീ നിലയിൽ കബൂറ എന്നാണ് എബ്രായ ഭാഷയിൽ വിളിച്ചിരുന്നത്. ന്യായപ്രമാണത്തിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാമെന്ന് 3 സാക്ഷികളുടെ മുന്നിൽ പ്രതിജ്ഞയെടുത്താണ് ഈ കൂട്ടായ്മയിൽ അംഗമാകുന്നത്. അവർ പരസ്പരം സഹോദര എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. പരീശന്മാരിൽ ബഹുഭൂരിപക്ഷവും മധ്യവർഗ വ്യാപാരികളും സിനഗോഗുകളിലെ പ്രധാനികളുമായിരുന്നു. അവർ ന്യായാധിപ സംഘത്തിലും പുരോഹിതന്മാരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു എങ്കിലും അവിടെ സദൂക്യരെക്കാൾ എണ്ണത്തിൽ കുറവായിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ ഇടയിൽ അവർക്കുള്ള സ്വാധീനം കാരണം ന്യായാധിപ സംഘത്തിന്റെ തീരുമാനങ്ങളെ അവർ നിയന്ത്രിച്ചിരുന്നു. വിശദമായ പ്രമാണങ്ങളും വ്യാഖ്യാനങ്ങളും രൂപീകരിക്കുന്നതിൽ പരീശന്മാർ വിദഗ്ധരായിരുന്നു. അവർ ആത്മീയരും ആയിരുന്നു. പരീശന്മാരുടെ ഇടയിൽ 2 വിഭാഗമുണ്ടായിരുന്നു. ഒന്ന് റബി ഷമായി നയിച്ചതും 2-ാമത്തേത് റബി ഹില്ലേലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതും. ന്യായപ്രമാണത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കർശനമായ വ്യാഖ്യാനവും അനുസരണവും എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകണമെന്ന് ഷമായി പഠിപ്പിച്ചു. റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം എതിർത്തു. റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി കരം പിരിക്കുന്നവരെ അദ്ദേഹം അകറ്റി നിർത്തി. യഹൂദന്മാരും ജാതികളും തമ്മിൽ യാതൊരു രീതിയിലുള്ള ആശയവിനിമയോ വ്യാപാര ഇടപാടുകളോ പാടില്ല എന്ന് റബി ഷമായി അഭിപ്രായപ്പെട്ടു. ഹില്ലേലിനെ കുറച്ചുകൂടി അയഞ്ഞ സമീപനമാണ് ഉണ്ടായിരുന്നത്. ന്യായപ്രമാണത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കർശനമായ വ്യാഖ്യാനവും അനുസരണവും അദ്ദേഹം നിർബന്ധിച്ചില്ല. അതിതീവ്രമായ നിലപാട് ഒരു കാര്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ഷമായിയും ഹില്ലേലും തമ്മിലുള്ള തർക്കങ്ങൾ അനുരഞ്ജനപ്പെട്ടില്ല. കാലക്രമേണ അവരുടെ അനുയായികൾക്ക് ഒരേ സിനഗോഗിൽ ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടുവാൻ കഴിയാത്ത വണ്ണം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർച്ഛിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്നും അത് എഴുതപ്പെട്ട പ്രമാണങ്ങളും വായ്മൊഴിയുള്ള പ്രമാണങ്ങളും ആണ് എന്നും പരീശന്മാർ വിശ്വസിച്ചു. എഴുതപ്പെട്ട തിരുവചനത്തെ അവർ ദൈവനിശ്വാസ്യമായി കണ്ടു. ഒപ്പം തന്നെ യഹൂദന്മാരുടെ വാമൊഴിയുള്ള പ്രമാണങ്ങളെയും തുല്യമായി കണ്ട് വിശ്വസിച്ചു. പരീശന്മാർ ന്യായപ്രമാണങ്ങളെ അക്ഷരാർത്ഥത്തിലല്ല, അതിൻ്റെ ആത്മീയ ഉദ്ദേശത്തോടെ വ്യാഖ്യാനിച്ചു. മോശയുടെ കാലത്തെ സാമൂഹ്യ പശ്ചാത്തലം പിന്നീട് വളരെ വ്യത്യാസപ്പെട്ടു എന്നതിനാൽ ന്യായപ്രമാണത്തെ പ്രായോഗിക ജീവിതത്തിന് യോജ്യമായി വ്യാഖ്യാനിക്കണം എന്ന് പരീശന്മാർ വാദിച്ചു. വ്യാഖ്യാനങ്ങളിൽ അവർക്ക് യുക്തമെന്ന് തോന്നിയവ കൂട്ടിച്ചേർത്തു. ഇത്തരം വ്യാഖ്യാന രീതി കാരണം അവരുടെ വ്യാഖ്യാനങ്ങൾ ന്യായപ്രമാണത്തെ കാലിക പ്രസക്തി, പ്രായോഗികത, ജീവൻ എന്നിവ ഉള്ളതായി നിലനിർത്തി. എന്നാൽ ഈ വ്യാഖ്യാന രീതിയെ സദൂക്യർ അംഗീകരിച്ചില്ല. എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും മനുഷ്യരുടെ സ്വന്തം തീരുമാനങ്ങൾ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും അവിടെ ലഭിക്കുന്ന പ്രതിഫലത്തിലും ശിക്ഷയിലും പരീശന്മാർ വിശ്വസിച്ചു. ദൈവദൂതന്മാരും ഭൂതങ്ങളും ജീവിക്കുന്ന ആത്മമണ്ഡലമുണ്ട് എന്നും അവർ വിശ്വസിച്ചു. വരുവാനിരിക്കുന്ന മശിഹയിലും അവനാൽ സ്ഥാപിക്കപ്പെടുന്ന ലോകസമാധാനത്തിന്റെ ഒരു യുഗത്തിലും അവർ വിശ്വസിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഏക സത്യ ദൈവം ആയതിനാൽ ജാതീയ മതങ്ങളിലുള്ളവരെ യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നും പരീശന്മാർ പഠിപ്പിച്ചു. ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയതാണ്, അത് പുരോഹിതന്മാർക്ക് മാത്രമായി നൽകിയതല്ല എന്നും അവകാശങ്ങളും രാജ്യവും പൗരോഹിത്യവും വിശുദ്ധിയും എല്ലാ ഇസ്രായേലർക്കും ആയിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത് എന്നും അവർ വാദിച്ചു. അതിനാൽ പുരോഹിതന്മാർക്ക് മാത്രമായി യാതൊരു വേർപാടിൻ്റെയും പ്രമാണങ്ങളില്ല. എല്ലാ പ്രമാണങ്ങളും എല്ലാ ഇസ്രായേൽ ജനത്തിനും ഒരുപോലെ ബാധകമാണ്. ഒരു മശിഹ അഥവാ ദൈവത്താൽ അയക്കപ്പെട്ടവൻ യഹൂദന്മാരുടെ വിടുതലിനും ഉദ്ധാരണത്തിനുമായി ഭാവിയിൽ പ്രത്യക്ഷമാകുമെന്ന് എല്ലാ യഹൂദന്മാരെ പോലെ പരീശന്മാരും വിശ്വസിച്ചു. ദാവീദിന്റെ വംശാവലിയിൽ ഭൗമികമായി തന്നെ ഒരു രാജാവായി മശിഹ വരുമെന്ന് അവർ കാത്തിരുന്നു. മശിഹ ഇസ്രായേൽ ജനത്തെ സകല ശത്രുക്കളുടെയും പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുകയും അങ്ങനെ എന്നേക്കും സമാധാനം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് അവർ പ്രത്യാശിച്ചു. അതിനാൽ ദൈവവുമായി ഉത്തമ ബന്ധത്തിലായിരിക്കുവാൻ ദൈവപ്രമാണങ്ങൾ മുഴുവൻ പാലിക്കണമെന്ന് അവർ പഠിപ്പിച്ചു. ദൈവിക പ്രമാണങ്ങളിൽ നിന്നും യഹൂദജനം അകന്നു പോയതിനാലാണ് മശിഹ വരുവാൻ താമസിക്കുന്നത് എന്ന് അവരുടെ ചിന്തയുടെ അടിസ്ഥാനം ആയിരുന്നു. ന്യായ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി എന്ന് അവർ പഠിപ്പിച്ചിരുന്നതിനാൽ ദൈവാലയത്തിലെ യാഗങ്ങളെക്കാൾ പ്രാധാന്യം പ്രമാണത്തിന്റെ അനുസരണത്തിനായി, യാഗങ്ങളെക്കാൾ പ്രവൃത്തികളെ അവർ പ്രോത്സാഹിപ്പിച്ചു. അതിനാൽ 70 സംഭവിച്ച ദൈവാലയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷവും പരീശന്മാർക്ക് സമൂഹത്തിൽ നിലനിൽപ്പ് ഉണ്ടായി. മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന ആത്മീയ മർമ്മത്തെ പ്രചരിപ്പിച്ച ആദ്യത്തെ ഒരു മതവിഭാഗമാണ് പരീശന്മാർ. ഇസ്രായേലിന്റെ ദൈവമാണ് ഏക സത്യദൈവം എന്ന് അവർ വിശ്വസിച്ചു. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വതന്ത്ര ഇച്ഛാശക്തി ദൈവം നൽകി. എന്നാൽ സകലതും ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം സംഭവിക്കുന്നു എന്നും അവർ വിശ്വസിച്ചു. യേശു പ്രധാനമായും സാധാരണക്കാരുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് തന്നെ യേശുവിന് നിരന്തരം പരീശന്മാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. യേശുക്രിസ്തു പരീശന്മാരുടെ കപടഭക്തിയെ നിരന്തരം നിശിതമായി വിമർശിച്ചു. സുവിശേഷം വായിക്കുമ്പോൾ പരീശന്മാർ എന്ന പേര് കപടഭക്തിയുടെ പര്യായമായി നമുക്ക് തോന്നാറുണ്ട്. എഴുതപ്പെട്ടതും വാമൊഴിയാൽ ലഭിച്ചതുമായ ന്യായപ്രമാണങ്ങളെ പിന്നെയും വ്യാഖ്യാനിച്ച് രൂപപ്പെടുത്തിയ ഒരു മൂല്യവ്യവസ്ഥ പരീശന്മാർക്കുണ്ടായിരുന്നു. അവ അനുസരിക്കുന്നതിലൂടെ പ്രവൃത്തികളിലൂടെ നീതീകരണമെന്ന ഒരു വ്യവസ്ഥ അവർ രൂപപ്പെടുത്തി. സ്വയം നീതീകരണമെന്ന അപകടകരമായ ആത്മീയ അവസ്ഥ ജനങ്ങളിൽ ഉളവാക്കി. സുവിശേഷങ്ങളിൽ പരീശന്മാരെ കപടഭക്തിക്കാരായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവർ നിരന്തരം യേശുക്രിസ്തുവിനെ എതിർത്തു. യേശു പ്രസംഗിച്ച ദൈവരാജ്യം പരീശന്മാരുടെ കാഴ്ചപ്പാടിലുള്ള മശിഹാരാജ്യത്തിൽ നിന്നും വിഭിന്നമായിരുന്നു. യേശുവിൻ്റെ രാജ്യം ആത്മീയമായിരുന്നു. സദൂക്കരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഒരു ബദൽ രേഖയാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം. മത്തായി 23 പരീശന്മാരുടെ കുറവുകൾ യേശുക്രിസ്തു വിവരിക്കുന്നുണ്ട്. മത്തായി 23:3 യേശു പറയുന്നത് അവർ പറയുന്നല്ലാതെ ചെയ്യുന്നില്ലല്ലോ എന്നാണ്. 23 അവരുടെ കുറവ് വ്യക്തമായി യേശു പറയുന്നുണ്ട്. അവർ ന്യായം, കരുണ, വിശ്വസ്തത എന്നിങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിൽ പ്രധാനമായും സുവിശേഷങ്ങളിൽ പരീശന്മാരെ കുറിച്ച് ഒരു കൂട്ടർ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും 98 പ്രാവശ്യം പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന വിവരണങ്ങളിൽ നിന്നും അവർ അക്കാലത്ത് ഏറ്റവും ഹീനമായ ആളുകളായിരുന്നു എന്ന് നമുക്ക് തോന്നും. അവരുടെ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങളും നിയമങ്ങളും അതികഠിനം ആയിരുന്നു. എന്നാൽ ഒരു രീതിയിൽ അവർ അക്കാലത്ത് ഏറ്റവും നല്ല മനുഷ്യരായിരുന്നു. അവർ വിശുദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം ജീവിക്കുക അവരുടെ ലക്ഷ്യമായിരുന്നു. അവർ വളരെ ലളിതമായ ഒരു ജീവിത ശൈലി അനുവർത്തിച്ചു. പ്രായമേറിയവരോട് ബഹുമാനത്തോടെ പെരുമാറി മറ്റുള്ളവരുമായി സത്യസന്ധമായും സ്നേഹത്തോടെയും ഇടപെട്ടു. അവരുടെ പ്രമാണങ്ങളിലും അതിൻ്റെ അനുസരണത്തിലും അവർ ആത്മാർത്ഥത കാണിച്ചു. പ്രമാണങ്ങളുടെ വ്യാഖ്യാനത്തിലും അനുസരണത്തിലും അവർ അതിസൂക്ഷ്മതയുള്ളവർ ആയിരുന്നു. പരീശന്മാർ ന്യായപ്രമാണത്തിൻ്റെ സൂക്ഷ്മ വശങ്ങളെ അനുസരിക്കുകയും എന്നാൽ അതിൽ കനമേറിയവയെ തേച്ചു കളയുകയും ചെയ്യുന്നു എന്നാണ് യേശു അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞത്. പരീശന്മാർ ഒരു രാഷ്ട്രീയ വിഭാഗമായിരുന്നില്ല. അവർ പ്രധാനമായും പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒരു സമൂഹം ആയിരുന്നു. ഏകദേശം 100 BCയോടെ യഹൂദ മതത്തെ ദൈവാലയത്തിലെ പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിടുവിച്ച് ജനകീയമാക്കുവാൻ പരീശന്മാർ ശ്രമിച്ചു. ദൈവാലയത്തിനും യെരുശലേമിനും വെളിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെന്ന് പരീശന്മാർ വാദിച്ചു. രക്തം ചൊരിഞ്ഞുള്ള ആലയത്തിലെ യാഗങ്ങൾ മാത്രമല്ല ആരാധന, പ്രാർത്ഥനയും വചനദാനവും ആരാധനയാണ്. അതിനാൽ സിനഗോഗ എന്ന യഹൂദ പള്ളികളെ അവർ പ്രോത്സാഹിപ്പിച്ചു. സിനഗോഗകളെ യഹൂദ സമൂഹത്തിൽ ഉയർത്തിയതും യഹൂദ മതത്തിന്റെ മുഖ്യ ഭാഗമാക്കിയതും പരീശന്മാർ ആണ്. സിനഗോഗകൾ ആരംഭിക്കുന്നത് ബാബേൽ പ്രവാസ കാലത്താണ്. അവ യഹൂദ വീടുകളിലെ ചെറിയ കൂടിവരവുകളായിരുന്നു. പ്രാർത്ഥനയ്ക്കായും തിരുവെഴുത്തുകൾ പഠിക്കുവാനുമായിരുന്നു അവർ അപ്രകാരം കൂടി വന്നിരുന്നത്. പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് തിരികെ വന്ന യഹൂദന്മാരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ ഉടലെടുത്തു. ഈ കാലഘട്ടത്തിലായിരിക്കാം പഴയ നിയമ പുസ്തകങ്ങൾ ഏതെല്ലാം ആയിരിക്കണമെന്ന് അന്തിമമായി തീരുമാനിക്കപ്പെട്ടത്. യഹൂദ മതത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും കേന്ദ്രം യെരുശലേമിലെ ദൈവാലയമായിരുന്നു എങ്കിലും അതിന് വെളിയിൽ ചെറിയ ആരാധനാ സ്ഥലങ്ങൾ ഉയർന്നു വന്നു. അതിനാൽ പ്രാർത്ഥനയുടെയും വചനദാനത്തിൻ്റെയും ഇടമെന്ന നിലയിൽ സിനഗോഗുകൾക്ക് ഈ കാലത്ത് പ്രചാരം ലഭിച്ചു. യെരുശലേം ദേവാലയത്തിലേക്ക് പോകുവാൻ കഴിയാത്തവർക്ക് സിനഗോഗുകളിലെ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നു. അവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടു. ന്യായപ്രമാണ പുസ്തകങ്ങൾ എല്ലാവർക്കുമായി ഉറക്കെ വായിക്കുക പതിവായിരുന്നു. ഇവിടെ യഹൂദ റബിമാരുടെ നേതൃത്വത്തിൽ വചനദാനം നടത്തപ്പെട്ടു. യഹൂദ പാരമ്പര്യ വാമൊഴി പ്രമാണങ്ങൾക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ പരീശന്മാരുടെ തീവ്ര നിലപാടുകൾ അവരെ ശരിയായ പാതയിൽ നടത്തിയില്ല എന്നതാണ് അവരുടെ പോരായ്മ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ബാഹ്യമായ വിശുദ്ധിയുടെ പ്രകടനങ്ങൾ മാത്രമായി ചുരുങ്ങി. പരീശന്മാർ AD 2-3 നൂറ്റാണ്ടുകൾ വരെ സജീവമായിരുന്നു. AD 70 യഹൂദ ദൈവാലയം തകർക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സിനഗോഗും പരീശന്മാരുടെ ചിന്തകളും പഠിപ്പിക്കലുമാണ് ചിതറിപ്പോയ ഇസ്രായേലിനെ ആത്മീയമായി നയിച്ചത്. റബിമാരായി നയിക്കപ്പെടുന്ന ഇന്നത്തെ യാഥാസ്ഥിതികനായ യഹൂദ സമൂഹം പരീശന്മാരുടെ പിൻതലമുറയാണ് എന്ന് കരുതപ്പെടുന്നു. ഇതാണ് അവർ ബാക്കി വച്ചിരിക്കുന്ന പൈതൃകം. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മതവിഭാഗമായിരുന്നു എസെൻസ്. പരീശന്മാരുടും സദൂക്കിയരോടുമുള്ള അതൃപ്തിയിൽ നിന്നാണ് എസെൻസ് എന്ന നിഗൂഢ വിഭാഗം ഉണ്ടാകുന്നത്. മറ്റുള്ളവർ യെരുശലേം പട്ടണത്തെയും ദേവാലയത്തെയും അശുദ്ധമാക്കി എന്നതായിരുന്നു എസെൻസുകാരുടെ വാദം. അതിനാൽ അവർ യെരുശലേമിൽ നിന്നും പുറത്തേക്ക് പോയി മരുഭൂമിയിൽ ആശ്രമ ജീവിതം നയിച്ചു. ചാവുകടലിന് സമീപത്തുള്ള കുമ്രാൻ എന്ന പ്രദേശത്താണ് പ്രധാനമായും അവർ ജീവിച്ചിരുന്നത്. BC 2-ആം നൂറ്റാണ്ട് മുതൽ AD 1-ആം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എസെൻസ് എന്ന വിഭാഗം യഹൂദ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഫിലോ, ജോസഫസ്, പ്ലീനി എന്നീ ചരിത്രകാരന്മാരിൽ നിന്നും 1947 കണ്ടെടുത്ത ചാവുകടൽ ചുള്ളുകളിൽ നിന്നുമാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അലക്സാണ്ട്രിയയിലെ ഫിലോ ഗ്രീക്ക് ഭാഷ സംസാരിക്കുകയും എഴുതുകയും ചെയ്തൊരു യഹൂദ ദാർശനികനായിരുന്നു. അദ്ദേഹം ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ജീവിച്ചിരുന്നത്. ഫ്ലേവിയസ് ജോസഫസ് റോമൻ സാമ്രാജ്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു യഹൂദ ചരിത്രകാരനായിരുന്നു. പ്ലീനി ഒരു റോമൻ എഴുത്തുകാരനും പ്രകൃതിശാസ്ത്ര പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഒരു ദാർശനികനും റോമൻ നാവികസേനയുടെ കമാൻഡറും ആയിരുന്നു. 1947 പുരാവസ്തു ഗവേഷകർ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങുന്ന ഒരു ഗുഹ കണ്ടെത്തിയത്. ഇവിടെ നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങളെയാണ് ചാവുകടൽ ചുരുൾ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടെത്തലോടെയാണ് എസെൻസ് എന്ന വിഭാഗത്തെക്കുറിച്ച് ആധുനിക ലോകം ചർച്ച ചെയ്യുന്നത്. ഇത് അവരുടെ ഗ്രന്ഥശാലയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇതിൽ എബ്രായ വേദപുസ്തകവും തിരുവെഴുത്തായി അംഗീകരിക്കപ്പെടാത്ത ചില രചനകളുടെ കൈയെഴുത്തു പ്രതികളും യുദ്ധങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ദമാസ്കസ് ലിഖിതം എന്നറിയപ്പെടുന്ന അവരുടെ സമൂഹത്തിൻ്റെ പ്രമാണങ്ങളുമുണ്ട്. ഇതിൽ നിന്നെല്ലാം അവരുടെ ജീവിതം, ആചാരങ്ങൾ, ദൈവശാസ്ത്രം എന്നിവ മനസ്സിലാക്കാം. ഹാസ്മോനിയൻ ഭരണകാലത്ത് രാജ്യഭരണവും യെരുശലേം ദേവാലയത്തിലെ പൗരോഹിത്യവും തമ്മിൽ ഒരു ബന്ധം ഉടലെടുത്തു. ഹാസ്മോനിയൻ രാജവംശത്തിൻ്റെ ദാവീദിൻ്റെ തുടർച്ചയോ ശലോമോന്റെ കാലത്തെ മഹാപുരോഹിതനായിരുന്ന സാദോക്കിൻ്റെ തുടർച്ചയോ ഇല്ലാതിരുന്നതിനാൽ ഇതിൽ അസംതൃപ്തരായ ഒരു കൂട്ടം യഹൂദന്മാരാണ് പിന്നീട് എസെൻസ് എന്ന വിഭാഗമായത്. ഇവർ സാദോക്ക് എന്ന മഹാപുരോഹിതന്റെ പിൻഗാമികളാണ് എന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായം. യഹൂദ ന്യായപ്രമാണത്തോടും അതിൻ്റെ വ്യാഖ്യാനത്തോടും അവർക്ക് യാഥാസ്ഥിതികമായ ഒരു സമീപനമുണ്ടായിരുന്നു. സാദോക്കിൻ്റെ പിൻതലമുറയെ പുരോഹിതന്മാരായി അവർ അംഗീകരിച്ചു. അവർ യെശയ്യാ പ്രവാചകന്റെ പ്രവചന ശബ്ദം പ്രകാരം മശിഹയുടെ വരവിനായി വഴിയൊരുക്കുവാൻ മരുഭൂമിയിലേക്ക് പോയവരായിരുന്നു. അവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നുവെന്നും അവർ യഹൂദിയുടെ പല ഭാഗങ്ങളായി താമസിച്ചിരുന്നുവെന്നുമാണ് ചരിത്രകാരന്മാരായ ജോസഫസ്, ഫിലോ എന്നിവർ പറയുന്നത്. ചാവുകടലിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏൻഗതി പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് എന്നാണ് പ്ലീനിയുടെ അഭിപ്രായം. ആധുനിക പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ചാവുകടലിന് സമീപത്തുള്ള യഹൂദ മരുഭൂമിയിലെ കുമ്രാൻ എന്ന സമതലത്തിലാണ് അവർ താമസിച്ചിരുന്നത്. മനുഷ്യ ചരിത്രം ദൈവത്താൽ മുൻ നിശ്ചയിക്കപ്പെട്ടതാണ്. യഹൂദ മതത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുന്നു. ദുഷ്ടത നിറഞ്ഞ ഇപ്പോഴത്തെ ലോകം അവസാനിക്കും. അതിനുശേഷം പുതിയൊരു രാജ്യം യഹൂദന്മാർക്കായി ഉണ്ടാകും എന്നിവ അവരുടെ മുഖ്യ വിശ്വാസങ്ങൾ ആയിരുന്നു. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് വരുവാനിരിക്കുന്ന നാശത്തെയോ ദൈവത്തിന്റെ ഹിതത്തെയോ മാറ്റുവാൻ കഴിയുകയില്ല എന്ന് അവർ വിശ്വസിച്ചു. അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കാത്ത യഹൂദന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും പിശാചിന്റെ സ്വാധീനത്തിലാണ് എന്ന് അവർ കരുതി. അവർ ആശ്രമ ജീവിതം, കൂട്ടായ ഒരുമിച്ചുള്ള ജീവിതം, മത ആചാരങ്ങളിലെ വിശുദ്ധി, മിതവ്യയം എന്നിവ പാലിച്ചിരുന്നു. എല്ലാ ദിവസവും എല്ലാവരും ആഹാരം പങ്കിട്ട് ഭക്ഷിച്ചു. അവർ ഒരേ വസ്ത്രധാരണ രീതി പിന്തുടർന്നു. ആചാരപ്രകാരമുള്ള വിശുദ്ധി, നന്മ, തിന്മ എന്നിങ്ങനെയുള്ള ദ്വൈതവാദത്തിൽ അധിഷ്ഠിതമായ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്നിവ അവരുടെ സവിശേഷതകൾ ആയിരുന്നു. വർത്തമാനകാലം തിന്മ നിറഞ്ഞതും വരുവാനിരിക്കുന്ന മശിഹായുഗം നന്മ നിറഞ്ഞതുമാണ് എന്ന് അവർ വിശ്വസിച്ചു. അവർക്കിടയിൽ ആഹാരം കഴിക്കുന്നതിന് കർശനമായ പ്രമാണങ്ങളുണ്ടായിരുന്നു. പഴയ നിയമ തിരുവെടുത്തുകൾ അവർ പകർത്തിയെഴുതുകയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എഴുതുകയും ചെയ്തു. ആത്മാവിൻ്റെ അനശ്വരത, മരണത്തിന് ശേഷം ആത്മാവിന് തിരികെ ലഭിക്കും, മരണത്തിന് ശേഷമുള്ള ദൈവിക ശിക്ഷാവിധി എന്നിവ അവരുടെ ദൈവശാസ്ത്രത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നുവോ എന്നതിൽ വിഭിന്ന അഭിപ്രായമുണ്ട്. വെള്ളത്താൽ കഴുകി ശുദ്ധി പ്രാപിക്കുക എന്നത് അവരുടെ ആചാരമായിരുന്നു. ഇതിനായി ശുദ്ധജലമായി മഴവെള്ളം പ്രത്യേകം സംഭരിക്കുമായിരുന്നു. ഇത്തരം ശുദ്ധീകരണത്തിന് മുമ്പായി മാനസാന്തരം അത്യാവശ്യമായിരുന്നു. പൊതു സമൂഹവുമായി ഇടകലർന്ന് ജീവിക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. ഇവർക്ക് പണമോ സമ്പത്തോ ഇല്ലായിരുന്നുവെന്നും അവരിലെ പുരോഹിതന്മാർ അവിവാഹിതർ ആയിരുന്നുവെന്നും പീനി പറയുന്നു. ഒരു പൊതുസമൂഹമായി അവർ ജീവിച്ചുവെന്നും ശബത്ത് പോലുള്ള പ്രമാണങ്ങൾ ആചരിക്കുന്നതിൽ വലിയ നിഷ്കർഷത ഉള്ളവർ ആയിരുന്നുവെന്നും ജോസഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാ ദിവസവും ആചാരപരമായി ശുദ്ധീകരണത്തിനായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുകയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ധർമ്മം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവരോട് കോപിക്കുന്നതിനെ അവർ വിലക്കി. മുതിർന്നവരുടെ രചനകളെ ശ്രദ്ധയോടെ പഠിക്കുകയും രഹസ്യം സൂക്ഷിക്കുകയും ദൂതന്മാരുടെ പേരുകൾ പോലും ഉച്ചരിക്കുന്നതിൽ അതീവ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തു. ശപഥം ചെയ്യുക അല്ലെങ്കിൽ സത്യം ചെയ്യുക എന്നതിനെ അവർ വിലക്കി. എങ്കിൽ ഒരിക്കലും ശപഥം ചെയ്താൽ അത് ലംഘിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിരുന്നു. മൃഗബലിയും അവർ നടത്തിയിരുന്നില്ല. കള്ളന്മാരിൽ നിന്നുള്ള സംരക്ഷണത്തിനായി മാത്രം അവർ ആയുധങ്ങൾ കയ്യിൽ കരുതി. അവർ അടിമകളെ സൂക്ഷിച്ചിരുന്നില്ല. ആവശ്യങ്ങളിൽ അവർ പരസ്പരം സഹായിച്ചു. എല്ലാം പൊതുസ്വത്തായി അവർ കരുതി. വ്യാപാരം ചെയ്തിരുന്നില്ല. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് എസൻസുകാരുടെ വിശ്വാസമായിരുന്നു. ഇതിനായി അനീതി നിറഞ്ഞ ലോകത്തെ ഉപേക്ഷിച്ചിട്ട് അവർ മരുഭൂമിയിൽ പ്രത്യേക സമൂഹമായി ജീവിച്ചു. മോശയുടെ ന്യായപ്രമാണം കർശനമായി പാലിക്കുകയും പഴയ നിയമ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ചെയ്തു. ശബത്തും ശുദ്ധീകരണത്തിനായുള്ള സ്നാനവും ആചരിച്ചു. അന്ത്യകാലത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന യഹൂദ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. അതിനാൽ മശിഹയുടെ വരവോടെ മാത്രമേ യഹൂദന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. മശിഹ വരുമ്പോൾ ലോകത്ത് നീതിയും സമാധാനവും നിത്യമായി സ്ഥാപിക്കപ്പെടും. ചാവുകളെ ചുരുളുകളിൽ പഴയ നിയമത്തിലെ എസ്തർ എന്ന പുസ്തകത്തിൻ്റെ പതിപ്പില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അവർ ഒരുപക്ഷെ ജാതീയരുമായുള്ള മിശ്ര വിവാഹത്തെ അംഗീകരിച്ചിരുന്നില്ല എന്നതായിരിക്കാം അതിൻ്റെ കാരണം. എസൻസുകാർ എല്ലാവരും ബ്രഹ്മചാരികളായിരുന്നുവോ എന്നതിൽ വേദപണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില വർഷങ്ങളുടെ പരിശീലനത്തിലൂടെയാണ് ഈ സമൂഹത്തിൽ ഒരാൾ അംഗമാകുന്നത്. പുരുഷന്മാർക്ക് മാത്രമേ അംഗത്വം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ വിവാഹിതരും ഉണ്ടായിരുന്നു എന്ന് ജോസഫസ് പറയുന്നു. എസൻസ് സമൂഹം താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. കുമ്രാൻ പോലെയുള്ള മരുഭൂമിയിൽ വേറിട്ട് താമസിക്കാതിരുന്ന എസൻസ് വിശ്വാസികളും ഉണ്ടായിരുന്നു. വിവാഹിതരായ എസൻസ് വിശ്വാസികൾ യെരുശലേമിൽ തന്നെ ഒരു പ്രത്യേക സമൂഹമായി ജീവിച്ചിരുന്നു. ഇതിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ 3 വർഷത്തെ പരീക്ഷാർത്ഥമായ കാലത്തിലൂടെ കടന്നു പോകണം. അതിനുശേഷം അവർ ദൈവത്തോടുള്ള ഭക്തിയും മനുഷ്യരോടുള്ള നീതിയും നിർമ്മലമായ ജീവിതം കുറ്റകരമായതും അസന്മാർഗീയതുമായതുമായ പ്രവൃത്തികളെ ഒഴിയുക, അവരുടെ പ്രമാണങ്ങൾ മലിനതയില്ലാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അവരുടെ പുസ്തക ചുരുളുകൾ, ദൂതന്മാരുടെ പേരുകൾ എന്നിവ സംരക്ഷിക്കുക എന്നീ പ്രമാണങ്ങൾ കർശനമായി പാലിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കും. പുതിയ നിയമത്തിൽ എസൻസ് എന്ന വിഭാഗക്കാരെ കുറിച്ച് പ്രത്യേക പരാമർശങ്ങളില്ല. സ്നാപക യോഹന്നാൻ എസൻസ് എന്ന വിഭാഗത്തിലെ അംഗമായിരുന്നു എന്ന് ചില വേദപണ്ഡിതന്മാർ കരുതുന്നു, എങ്കിലും അത് വ്യക്തമാക്കുന്ന വാക്യങ്ങളില്ല. എന്നാൽ അദ്ദേഹം വന്നു എന്ന് പറയുന്ന സ്ഥലം, ശുശ്രൂഷ ചെയ്തിരുന്ന പ്രദേശം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം എന്നുള്ള ആഹ്വാനം എന്നിവയെല്ലാം അദ്ദേഹം ഒരു എസൻസ് വിശ്വാസിയായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് എസൻസ് എന്ന വിഭാഗവുമായി വളരെ സാമ്യമുണ്ട്. അതിനാൽ അദ്ദേഹം ഒരു ആ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. എസൻസ് വിഭാഗത്തിൻ്റെ പല ആശയങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പകർന്നിട്ടുണ്ട്. മശിഹ വരുമ്പോൾ അപ്പവും വീഞ്ഞും കൊണ്ട് ഒരു ആചാരം സ്ഥാപിക്കുമെന്ന് ചാപുകളിൽ ചുരുളുകളിൽ പറയുന്നുണ്ട്. രണ്ടു കൂട്ടരും ഇപ്പോഴത്തെ ലോകത്തിന് ശിക്ഷാവിധി ഉണ്ട് എന്നും അന്ത്യകാലത്തിലും അതിനുശേഷമുള്ള നിത്യമായ ഒരു ലോകത്തിലും വിശ്വസിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയാകുക എന്നത് രണ്ടു കൂട്ടരുടെയും സവിശേഷതയാണ്. കൂട്ടമായി ചേർന്ന് പ്രാർത്ഥിക്കുക, സ്വയത്തെ നിഷേധിക്കുക, ഈ ലോകത്തിലെ ജീവിതം പാപപങ്കിലമാണ് എന്ന കാഴ്ചപ്പാട് എന്നിവ പൊതുവിശ്വാസമാണ്. സ്വയം തിരഞ്ഞെടുക്കുന്ന ബ്രഹ്മചര്യമാണ് രണ്ടു കൂട്ടരിലും കാണാം. ഇവർ വിവാഹമോചനത്തെ വിലക്കിയിരുന്നു. എസൻസിലെ അംഗങ്ങളും ക്രിസ്തീയ വിശ്വാസികളും വെള്ളത്തിൽ മുഴുകി സ്നാനപ്പെടുന്നത് ആചരിക്കുന്നു. എന്നാൽ എസൻസുകാർ എല്ലാ ദിവസവും മാനസാന്തരപ്പെടുകയും വെള്ളത്തിൽ മുങ്ങി ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തീയ വിശ്വാസികൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്നാനപ്പെടാറുള്ളൂ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരിൽ ഒരുവനായിരുന്ന എപ്പിഫാനിയസ് എസൻസ് എന്ന മതവിഭാഗത്തിൽ ഒസിയൻസ് എന്നും നസറീൻസ് എന്നും വിളിക്കപ്പെട്ടിരുന്ന രണ്ട് വിഭാഗക്കാർ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ നസറീൻസ് എന്ന വിഭാഗം മോശയും അദ്ദേഹത്തിൻ്റെ ദൈവത്തിൽ നിന്നും ന്യായപ്രമാണം ലഭിച്ചു എന്നതിനെയും അംഗീകരിക്കുന്നുവെങ്കിലും യഹൂദന്മാരുടെ പക്കലുള്ള ന്യായപ്രമാണം മോശയ്ക്ക് ലഭിച്ച യഥാർത്ഥ പ്രമാണമല്ല എന്ന് വിശ്വസിച്ചിരുന്നു. അതിനാൽ അവർ ന്യായപ്രമാണത്തിലെ എല്ലാ ആചാരങ്ങളും പാലിച്ചിരുന്നു എങ്കിലും മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നില്ല, അവർ മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചിരുന്നതും ഇല്ല. AD 66 മുതൽ 70 വരെ നീണ്ടുനിന്ന 1-ാമത്തെ യഹൂദ റോമൻ കലാപത്തോടെ എസൻസ് എന്ന വിഭാഗം അപ്രത്യക്ഷമായി എന്ന് കരുതപ്പെടുന്നു. ഈ യഹൂദ കലാപത്തെ അന്ത്യയുദ്ധമായി അവർ കരുതിയിട്ടുണ്ടാകണം. ഇതിൽ ചില എസൻസ് വിശ്വാസികൾ പങ്കെടുത്തിരുന്നു. യഹൂദ കലാപ സൈന്യത്തിലെ ഗലീലയിലെ നേതാവായിരുന്ന ജോൺ ഒരു എസൻസുകാരൻ ആയിരുന്നു. നിർഭാഗ്യവശാൽ ഈ കലാപത്തിൽ യഹൂദന്മാർ പരാജയപ്പെടുകയും എരിശിലേം പട്ടണവും ദൈവാലയവും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. യുദ്ധത്തിൽ എപ്പോഴോ എസൻസുകാരുടെ താമസ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായ ചരിത്ര തെളിവുകൾ ഇല്ല. എന്നാൽ ഈ കലാപത്തിന് ശേഷം എസൻസുകാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ചരിത്രത്തിൽ ഇല്ല. റോമൻ അധിനിവേശ കാലത്ത് യഹൂദിയിൽ ജീവിച്ചിരുന്ന ഒരു അക്രമ രാഷ്ട്രീയ കൂട്ടായ്മയായിരുന്നു എരിവുകാർ. റോമൻ സാമ്രാജ്യത്തിൽ നിന്നും യഹൂദ പ്രദേശത്തെ മൊത്തമായി മോചിപ്പിക്കുക ആയിരുന്നു അവരുടെ ലക്ഷ്യം. കുറേന്യോസ് എന്ന റോമൻ ഗവർണർ സിറിയയിൽ വാഴുന്ന കാലത്ത് ജനങ്ങളുടെ ഒരു കണക്കെടുപ്പ് ഉണ്ടായി. അന്ന് യഹൂദ സിറിയ എന്ന പ്രവിശ്യയുടെ കീഴിലായിരുന്നു. അദ്ദേഹം വസ്തുവിന് കരം ഏർപ്പെടുത്തുകയും അത് റോമൻ നാണയത്തിൽ നൽകണം എന്ന് ഉത്തരവിറക്കുകയും ചെയ്തു. ഇത് യഹൂദന്മാരുടെ പാരമ്പര്യ വിശ്വാസത്തെ ഹനിക്കുന്നത് ആയിരുന്നു. റോമൻ നാണയങ്ങളിൽ ചക്രവർത്തിയുടെ രൂപം ആലേഖനം ചെയ്തിരുന്നു. ചക്രവർത്തിയെ ദൈവമായി കരുതി റോമക്കാർ അക്കാലത്തെ ആരാധിച്ചിരുന്നു. അതിനാൽ യഹോവ എന്ന ഏകദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് ചക്രവർത്തിയുടെ രൂപം ആലേഖനം ചെയ്യപ്പെട്ട റോമൻ നാണയങ്ങളുടെ വിനിമയം നിഷിദ്ധമായിരുന്നു. ഈ അസംതൃപ്തിയിൽ നിന്നാണ് എരിവുകാരുടെ ഉദയം. ഗലീലയിലെ യൂദാസ്, പരീശനായ സാദോക് എന്നിവരായിരുന്നു ഈ കൂട്ടായ്മയുടെ സ്ഥാപകർ. പരീശന്മാരുടെ എല്ലാ ഉപദേശങ്ങളോടും ഇവർക്ക് യോജിപ്പായിരുന്നു. ഇവർ സ്വാതന്ത്ര്യത്തെ ഏറെ ഇഷ്ടപ്പെട്ടു. ദൈവം മാത്രമാണ് അവരുടെ കർത്താവും രാജാവും എന്ന് അവർ വിശ്വസിച്ചു. റോമൻ ചക്രവർത്തിമാരെ ദൈവമായി ആരാധിക്കുന്ന രീതി റോമക്കാർ യഹൂദിയിലും ആരംഭിച്ചപ്പോൾ എരിവുകാർ അതിനെതിരെ കലാപം ഉണ്ടാക്കി. 1-ാമത്തെ വലിയ യഹൂദ കലാപം ആരംഭിച്ചത് AD 66 കലാപത്തിൻ്റെ തുടക്കത്തിൽ എരിവുകാർ എരിശിലേം പട്ടണത്തെ പിടിച്ചെടുത്തുവെങ്കിലും 7-70 അവർ റോമൻ സൈന്യത്തോടെ പരാജയപ്പെട്ടു. റോമൻ സൈന്യം എരിശിലേം പട്ടണവും ദൈവാലയവും നശിപ്പിച്ചു. കലാപത്തിൽ ജീവനോടെ ശേഷിച്ച എരിവുകാർ മസദ കോട്ടയിൽ അഭയം തേടി. എന്നാൽ AD 73 റോമൻ സൈന്യം മസദ കോട്ടയെയും പിടിച്ചെടുത്തു. കോട്ടയ്ക്ക് അകത്ത് കയറിയ റോമൻ സൈന്യം കണ്ടത് സ്വയം മരിച്ചു കിടക്കുന്ന കലാപകാരികളെയാണ്. റോമക്കാരാൽ പിടിക്കപ്പെടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഏറെ നല്ലത് എന്ന് അവർ കരുതി. അവർ പരസ്പരം കൊല്ലുകയും കോട്ടയ്ക്ക് തീവെക്കുകയും ചെയ്തു. അവിടെ രക്തസാക്ഷിത്വം യഹൂദ ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമാകും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. യഹൂദയിലുള്ള റോമൻ താവളങ്ങളെ അഗ്നിക്കിരയാക്കിയതിനു ശേഷം ഗലീലേക്ക് ഓടിപ്പോയി ഒളിവിൽ താമസിക്കുക ഇവരുടെ രീതിയായിരുന്നു. ഇവരിൽ ആരംഭത്തിലെ നേതാക്കന്മാരെ റോമക്കാർ പിടിച്ചു കൊന്നു എങ്കിലും അവർ തുടർന്നും രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ചായിരിക്കാം അപ്പോസ്തല പ്രവർത്തനം 5:37 പറയുന്നത്. ഈ വാക്യമനുസരിച്ച് എരിവുകാരുടെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ഗലീലയിലെ യൂദയെ റോമക്കാർ കൊന്നു. അവരുടെ ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ കാരണം ലോകത്തിലെ ആദ്യത്തെ ഭീകരവാദികൾ എരിവുകാരായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ എല്ലാ എരിവുകാരും ഭയങ്കര അക്രമകാരികൾ ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ എരിവുകാരനായ ശീമോനായിരുന്നു. ഇസ്കാരിയോത്ത് യൂദായും ഒരു എരിവുകാരൻ ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ വിചാരണ വേളയിൽ സ്വതന്ത്രനാക്കപ്പെട്ട ബറബാസും ഒരു എരിവുകാരനായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നവർ ഉണ്ട്. യഹൂദ ജനത്തെ ശത്രുക്കളുടെ അധിനിവേശത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു മശിഹായിൽ അവർ വിശ്വസിച്ചിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന ശീമോൻ, ഇസ്കാരിയോത്ത് യൂദ എന്നിവർക്ക് ഇത്തരമൊരു പ്രതീക്ഷ യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു കാണും. യേശുക്രിസ്തു ഭൗതിക രാജാക്കന്മാരെ അംഗീകരിക്കുവാനും അവർക്ക് ന്യായമായ കരമടയ്ക്കുവാനുമാണ് ഉപദേശിച്ചത്. കൈസറുടെ രൂപമാലേഖനം ചെയ്തൊരു നാണയത്തെ കാണിച്ചുകൊണ്ടാണ് യേശു അത് പറഞ്ഞത്. യേശുവിന്റെ ഉപദേശം എരിവുകാരുടെ കാഴ്ചപ്പാടിന് നേരെ വിപരീതമായിരുന്നു. അവർ പ്രതീക്ഷിക്കുന്ന മശിഹ യേശുക്രിസ്തു അല്ല എന്ന് അവർക്ക് ഇതിനാൽ തീർച്ചയായി. 70 കലാപത്തിന്റെ പരാജയത്തോടെ എരിവുകാർ യഹൂദ സമൂഹത്തിൽ നിന്നും പൂർണമായിട്ടും അപ്രത്യക്ഷമായി. എരിവുകാർ എന്ന യഹൂദ രാഷ്ട്രീയ കൂട്ടായ്മയിലെ അതിതീവ്ര വിഭാഗത്തെയാണ് സിക്കാരി എന്ന് വിളിക്കുന്നത്. ഈ വാക്ക് ലാറ്റിൻ ഭാഷയിൽ സിക്കാരി എന്നും ഇംഗ്ലീഷിൽ സിക്കേരിയായി എന്നുമാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ ഈ സന്ദേശത്തിൽ തുടർന്ന് ലാറ്റിൻ ഉച്ചാരണം ഉപയോഗിക്കുകയാണ്. ഇവർ AD 1st യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആണ്. സിക്ക എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കത്തി അല്ലെങ്കിൽ ഒരു ചെറിയ വാൾ അവർ എപ്പോഴും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഈ വാക്കിൽ നിന്നുമാണ് സിക്കാരി എന്ന പദം ഉണ്ടായത്. റോമൻ സാമ്രാജ്യത്തെ ഏതു വിധേനയും യഹൂദദേശത്ത് നിന്നും തുരത്തുക, റോമൻ സാമ്രാജ്യത്തെ അനുകൂലിക്കുന്നവരെ ഇല്ലാതാക്കുക എന്നിവയായിരുന്നു അവരുടെ ലക്ഷ്യം. ശത്രുക്കളായി കരുതിയിരുന്നവരെ അവർ വസ്ത്രത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കത്തി കൊണ്ട് പിന്നിൽ നിന്ന് ആക്രമിക്കും. ആക്രമണത്തിന് ശേഷം വിദഗ്ധമായ ജനക്കൂട്ടത്തിനിടയിൽ ഒളിക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. സിക്കാരികൾ ആദ്യം സമൂഹത്തിൽ പ്രത്യക്ഷമാകുന്നത് AD 57 റോമൻ ഗവർണർ ഫെലിക്സിന്റെ കാലത്താണ്. അവരുടെ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട അക്രമം മഹാപുരോഹിതനായിരുന്ന യോനാഥാനെ കൊന്നതാണ്. റോമക്കാരും യഹൂദരുമായിട്ടുള്ള സമൂഹത്തിലെ പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുക, അവരുടെ മോചനത്തിനു പകരമായി തടവിലുള്ള സിക്കാരികളുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുക എന്നിവ അവരുടെ പ്രവർത്തനങ്ങളായിരുന്നു. റോമൻ സൈന്യ വ്യൂഹത്തെയും റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി കരം പിരിക്കുന്നവരെയും അവർ ആക്രമിച്ചു. കരം പിരിവുകാരിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുക പതിവായിരുന്നു. ഇവർ പ്രധാനമായും ഗലീലയിലാണ് താമസിച്ചിരുന്നത്. എരിവുകാരിൽ ഭൂരിപക്ഷവും യെരുശലേമിലാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്. രണ്ടു കൂട്ടരും അന്നത്തെ പുരോഹിതന്മാരുടെ രീതികളെ എതിർത്തിരുന്നു. സിക്കാരികൾ ആരെയും രാജാവായി പ്രഖ്യാപിക്കാറില്ലായിരുന്നു. AD 66 ആരംഭിച്ച റോമൻ സാമ്രാജ്യത്തിനെതിരായ 1st യഹൂദ കലാപത്തിൽ ഇവർ സജീവമായി പങ്കെടുത്തിരുന്നു. കലാപത്തിന്റെ ആദ്യ നാളുകളിൽ യെരുശലേം പട്ടണത്തിന്റെയും ദേവാലയത്തിന്റെയും നിയന്ത്രണം എരിവുകാരും സിക്കാരികളും ചേർന്ന് കൈക്കലാക്കി. എന്നാൽ ഇവരുടെ നിയന്ത്രണം ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവർക്കെതിരായ എല്ലാ യഹൂദന്മാരുടെയും എതിർപ്പുകളെ അക്രമത്തിലൂടെ അവർ നിശബ്ദമാക്കി. അവർ യെരുശലേമിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ജനത്തെ റോമൻ സാമ്രാജ്യത്തിനെതിരെ തിരിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം. അവർ പട്ടണത്തിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തെ തകർത്തു. ജനങ്ങൾ പട്ടണം മൂലം റോമക്കാരുടെ ശത്രുക്കളായ കലാപം ഉണ്ടാക്കണം എന്നതായിരുന്നു ലക്ഷ്യം. റോമൻ സാമ്രാജ്യവുമായി യാതൊരു സന്ധി സംഭാഷണത്തിനും സിക്കാരികൾ തയ്യാറായിരുന്നില്ല. മെനാഹേം ബെൻ യഹൂദ, എലിയാസർ ബെൻ യായീർ എന്നിവർ അക്കാലത്തെ അവരുടെ നേതാക്കന്മാർ ആയിരുന്നു. അവർ റോമൻ സൈന്യത്തിനെതിരെ പല യുദ്ധങ്ങളും ചെയ്തു. മെനാഹേം ഒരു ചെറിയ കൂട്ടം ശിക്കാരികളുമായി മസദ കോട്ടയിൽ ഉണ്ടായിരുന്ന റോമൻ സൈന്യത്തിലെ 700 പേരെ കൊന്നു. ആ കോട്ട അവരുടെ താവളമാക്കി. അഗ്രിപ്പ 2-ാമന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അന്റോണിയ എന്ന മറ്റൊരു കോട്ടയും അവർ കൈവശമാക്കി. ഈ അവസരത്തിൽ ശിക്കാരികൾ ഏൻഗതി എന്ന സ്ഥലത്ത് വെച്ച് 700 യഹൂദ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളഞ്ഞു എന്ന് ചരിത്രകാരനായ ജോസഫസ് പറയുന്നു. കലാപത്തിനിടയിൽ ചില അഭിപ്രായ വ്യത്യാസം കാരണം സിക്കാരി വിഭാഗത്തിലെ തന്നെ മറ്റൊരു കൂട്ടർ മെനാഹേമിനെ കൊല്ലുകയായിരുന്നുവെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. AD 70 യഹൂദ കലാപത്തെ റോമൻ സൈന്യം പരാജയപ്പെടുത്തിയപ്പോൾ എലിയാസർ ബെൻ യായിർ അദ്ദേഹത്തിന്റെ അനുയായികളുമായി മസദ കോട്ടയിൽ അഭയം പ്രാപിച്ചു. AD 73 വരെ അവർ റോമൻ സൈന്യത്തോട് പൊരുതി നിന്നു എങ്കിലും അന്ത്യത്തിൽ റോമാക്കാർ കോട്ട പിടിച്ചെടുത്തു. കോട്ടയിൽ പ്രവേശിച്ച റോമൻ സൈന്യം യഹൂദ കലാപകാരികൾ സ്വയം മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ സിക്കാരികൾ അപ്രത്യക്ഷമായി എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അവർ ചെറിയ കൂട്ടങ്ങളായി മറ്റ് രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയെന്നും കരുതുന്ന ചരിത്രകാരന്മാരുണ്ട്. എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ പിന്നീട് ഉണ്ടായില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ 21:38 അപ്പോസ്തല പൗലോസിനെ ഒരു സിക്കാരിയായി കുറ്റം ആരോപിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1989 സിക്കാരികൾ എന്ന പേരിലും അവരുടെ പിൻഗാമികളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടും ഒരു കൂട്ടർ ഇസ്രയേലിൽ ഉണ്ടായി. അവർ പലസ്തീനിൽ ചില ഭീകര ആക്രമണം നടത്തുകയും ചില യഹൂദ രാഷ്ട്രീയ നേതാക്കന്മാരെയും മാധ്യമ പ്രവർത്തകരെയും കൊല്ലുകയും ചെയ്തു. പിന്നീട് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. അതിനാൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന സിക്കാരികളില്ല എന്ന് പറയാം. ഈ പഠനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന വിവിധ മത രാഷ്ട്രീയ വിഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.